2024 March 28 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഉറക്കമായ ബുദ്ധിജീവികൾ. ശ്രീകുമാർ പള്ളിയിലെഴുത്ത് എഴുതുന്നു, കേരളത്തിൽ രൂപം കൊണ്ട നൃത്തകലകളെ വളർത്താനും ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കാനും വെള്ളത്തൂർ നാരായണമേനോൻ 1930 സ്ഥാപിച്ച കലാലയമാണ് കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്തായാണ് കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പഠിച്ചിറങ്ങിയും പിൽക്കാലത്ത് കലാലോകത്ത് അതീവ ശോഭയോടെ തിളങ്ങുകയും ചെയ്ത എത്രയോ കലാപ്രതിഭകളെയാണ് കലാമണ്ഡലം സംഭാവന ചെയ്തത്. രാജ്യത്തിനകത്തും പുറത്തും കേരള കലകളും മഹിമ പരത്തുന്നതിൽ വലിയ പങ്കാണ് ഈ മഹാസ്ഥാപനത്തിനുള്ളത്. ഇവിടെ പഠിച്ചിറങ്ങുന്നവർ തങ്ങൾക്ക് ലഭിക്കുന്ന ബിരുദത്തെക്കാൾ മഹത്തായി കൂടെ കൊണ്ടു നടക്കുന്ന വലിയ ബഹുമതിയാണ് പേരിനോടൊപ്പമുള്ള കലാമണ്ഡലം എന്ന വിശേഷണം. അർഹതയുള്ളവർക്ക് ആ വിശേഷണം ഒരഴകാണ്. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഈ വിശേഷണവും വിവര ദോഷികൾക്കൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരുമെന്നത് ദൗർഭാഗ്യമാവാം. ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ നർത്തകനെ കുറിച്ച് പേരിനൊപ്പം കലാമണ്ഡലം ചേർത്തിട്ടുള്ള ഒരു വിശേഷ അവതാരം നടത്തിയ അനുചിതവും അതിശയപകരവുമായ ചില പരാമർശങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങൾ ക്ഷമിച്ചിട്ടില്ലല്ലോ. താടക ഭാവത്തിൽ അവതാരം നടത്തിയ പരാമർശങ്ങൾ ആ കലാകാരനെ തെല്ലൊന്നുമായിരിക്കില്ല വേദനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഉർവിഷി ശാപം ഉപകാരമാവുമെന്ന ചൊല്ലുപോലെ കേരളത്തെ ലജ്ജിപ്പിച്ച സംഭവമാണെങ്കിലും അത് വലിയൊരു മാറ്റത്തിനാണ് വഴിവെച്ചത്. കേരള കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുങ്ങുന്നു എന്നതാണ് ഈ വലിയ മാറ്റം. കാലത്തിന്റെ മാറ്റത്തെ അനുസരണമായി കലാമണ്ഡലവും മാറാൻ ഒരുങ്ങുന്നത് തീർത്തും സ്വാഗതാർഹമാണ്. ലിംഗഭേദമില്ലാതെ കലാഭ്യാസനം എന്ന സ്വഭാവത്തിലേക്കുള്ള വിപ്ലവകരമായ മാറ്റം. 8 ക്ലാസ് മുതൽ PG കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാൻ കേരള കലാമണ്ഡലത്തിൽ സൗകര്യമുണ്ട്. 100-ലേറെ വിദ്യാർത്ഥിനികൾ 10-ലേറെ കളരികളിലാണ് ചുവടുവെക്കുന്നത്. ആൺകുട്ടികൾക്ക് വേണ്ടി അധിക തസ്തിക സൃഷ്ടിക്കേണ്ടി വരില്ല. കരിക്കുലം തീരുമാനിച്ചാൽ മാത്രം മതിയാവും. പൊതുവെ ഈ തീരുമാനം സ്വാഗതം ചെയ്യപ്പെടാനാണ് സാധ്യത. എങ്കിലും സംഗതി കലാമണ്ഡലം ആയതിനാലും വിഷയം കലാപഠനം ആയതിനാലും സാമ്പ്രദായിക ചിട്ടകളുടെ പേരിൽ ചിലരെങ്കിലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞേക്കാം. എങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്ന മാറ്റം അനിവാര്യമാണെന്നതിൽ തർക്കമില്ല. ശുഭകരമായ കാര്യമായി ഇതിനെ കാണാം. സാമ്പ്രദായിക വാദികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കേരള സമൂഹത്തിൽ എപ്പോഴും കാണാറുള്ള ചില കാപ്പിട്ടങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ഓർക്കേണ്ടത്. തലസ്ഥാനത്തിന്റെ ഏറ്റവും കണ്ണായ ഭാഗത്ത് സ്ഥലം വാങ്ങി ആഡംബരത്തോടെയുള്ള 3 നില കെട്ടിടം പണിതതിൽ സ്വയം അഭിമാനിക്കുകയും ഊറ്റം കൊള്ളുകയും അത് മറ്റുള്ളവരെ സൗകര്യം പോലെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന നർത്തകിയായ സത്യഭാമ ടീച്ചറാണല്ലോ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടത്തെയും അദ്ദേഹത്തിന്റെ നൃത്തത്തെയുമെല്ലാം പേരെടുത്ത് പറയാതെ വർണ്ണിച്ചത്. താൻ ആരെയും പേര് പറഞ്ഞ് അതിശയിപ്പിച്ചില്ലെന്നാണ് ടീച്ചർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാനിലുണ്ട്, മയിലിലില്ല, ലജ്ജയിലുണ്ട്, ക്രൗരത്തിൽ ഇല്ല എന്ന് പറയും പോലെയാണ് ടീച്ചറുടെ വാദഗതികൾ. വിവരം കൂടിപ്പോയാലുണ്ടാവുന്ന ദോഷമായി ഇതിനെ കാണാമെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രതികരണ തൊഴിലാളികളെ കുറിച്ചാണ്. എന്തെങ്കിലും ഏതെങ്കിലും ചാടിക്കേറി പ്രതികരിക്കുന്ന കുറെ ബുദ്ധിജീവികൾ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിൽ ഉൾപ്പെട്ടവരുടെ കക്ഷി രാഷ്ട്രീയവും കുടുംബ മഹാത്മ്യവും പൂർവികരുടെ സംബന്ധ മഹിമയും ഒക്കെ നോക്കി സൗകര്യം പോലെ പ്രതികരിക്കുന്ന കുറെ തീപ്പന്തങ്ങൾ ഒരു മൈക്ക് തുറന്നു വെച്ചാൽ ഒരുവിധം ഒളിപ്പുമില്ലാതെ അതിനു മുന്നിൽ അന്ന് കൊല്ലണം, തിന്നണം, തലമുണ്ടനം ചെയ്ത് നാട് കടത്തണം എന്നൊക്കെ തട്ടി മൂളിക്കുന്ന ബുദ്ധിജീവികൾ. ചിലരാണെങ്കിൽ പ്രതിഷേധിച്ച് കവിത എഴുത്തും, ചിലർ ലേഖനം എഴുത്തും, മറ്റു ചിലരാണെങ്കിൽ മുക്കിന് മുക്കിന് മൈക്ക് കെട്ടി പ്രസംഗിക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് വാമൂടിക്കെട്ടി പ്രതിഷേധിക്കും. അങ്ങനെ പ്രതിഷേധത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകും. ലിംഗ വിവേചനവും ജാതിമത വിവേചനവും എല്ലാം അടുക്കും ചിട്ടയോടെ അങ്ങ് നിരത്തും. പക്ഷേ ഇത്തരം പതിവ് പ്രതികരണ തൊഴിലാളികളെയും സാംസ്കാരിക നായകരെയും ഒന്ന് സത്യഭാമ ടീച്ചർ ഉറഞ്ഞു തുള്ളിയപ്പോൾ കണ്ടില്ല. സാധാരണക്കാരും കലാകാരന്മാരും ചുരുക്കം രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ടീച്ചറുടെ പൊഞ്ഞണം കുത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ഇവിടുത്തെ വിഖ്യാതരായ പ്രതികരണ തൊഴിലാളികൾ വായിൽ അവ്യൂസ് പൊടിയും തിരുകി മാനത്ത് നോക്കി ഇരിപ്പായി. കാരണം RLV രാമകൃഷ്ണന് വേണ്ടി ബുദ്ധിജീവികൾ ശബ്ദിച്ചാൽ ക്ഷീണം ഉണ്ടാവുമല്ലോ. പ്രതിഷേധ സൂചകമായി ഒരു 4 വരി കവിത പോലും എവിടെയും കണ്ടില്ല. കനപ്പെട്ട ലേഖനങ്ങളും വന്നില്ല. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. പ്രതികരിച്ച തങ്ങളെ താങ്ങി നിർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹിക്കുമോ എന്ന സന്ദേഹം, നല്ലപിള്ള ചമയാൻ ശ്രമിച്ച് ഉള്ള പേര് കളയണമോ എന്ന ആശങ്ക, വിമർശിക്കുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും ഇത്തരം ചില മര്യാദകൾ കൂടി പാലിക്കണമല്ലോ. ആമ തല വലിക്കും പോലെ ഉള്ളിലേക്ക് വലിഞ്ഞു ഇരിപ്പാണ് ഈ ബുദ്ധിജീവികൾ. ഇനി എപ്പോഴെങ്കിലും ഇറങ്ങും. തങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവുന്ന സംഭവം വന്നാൽ ഉടനടി പ്രതികരണവുമായി. ഇതുകൂടി കേൾക്കണേ, പ്രതികരണം ഒരു ശീലമാക്കുന്നത് കൊള്ളാം, പക്ഷേ അത് കൊള്ളരുതായ്മയ്ക്കെതിരെയും നാക്കുപൊക്കാൻ ത്രാണി വേണം. അല്ലാതെ ഇള്ളയിടം നോക്കി വാദം വരുത്തരുത്.